So that's what we want to think about overcoming Babylon. Yesterday we talked about overcoming the world. We want to think about overcoming Babylon.
In the Namala Childhood, Logate Jaikya and Vishemana, in the Namala Babylon, Babylon in Angana, Jaikya, and Namala Childhood.
Okay. Overcoming Babylon is coming out of Babylon and going to Jerusalem. Jerusalem is the picture of the two church that God is building.
ബാബിലോണിൽ നിന്ന് പുറത്തു വന്ന എങ്ങനെ ശരിയായ സഭയായ യെരുശലേമിലേക്ക് പോകാമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്.
ബാബിലോൺ ഈസ് എ പിക്ചർ ഓഫ് ഫാൾസ് റിലിജിയൻ, ഫാൾസ് ക്രിസ്ത്യാനിറ്റി ദാറ്റ് ഗോഡ് വാണ്ട്സ് ടു ബ്രിംഗ് അസ് ഔട്ട് ഓഫ്.
മതപരമായ ഒരു ക്രിസ്തീയത ആത്മീയതയുടെ ചിത്രമാണ് ബാബിലോൺ എന്ന് പറയുന്നത്.
So there are two journeys that are mentioned in the Bible.
വേദപുസ്തകത്തിൽ രണ്ട് യാത്രയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
We may have heard a lot more about the first one and not so much about the second one.
ഒന്നാമത്തെ കുറിച്ച് നമ്മൾ ഒരുപക്ഷെ ധാരാളം കേട്ടിരിക്കാം, എന്നാൽ രണ്ടാമത്തെ യാത്രയെ കുറിച്ച് നമ്മൾ ഒരുപക്ഷെ അധികം കേട്ടിട്ടില്ലായിരിക്കാം.
But both are very important.
രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്.
So first one you can say is more important because first of all, each of us as part of Jesus' body needs to be connected to the head. That's first.
ഒന്നാമത്തേത് വളരെ അല്പം കൂടി പ്രധാനപ്പെട്ടതാണെന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. കാരണം വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരും യേശുക്രിസ്തുവുമായി നേരിട്ടൊരു ബന്ധത്തിലേക്ക് വരേണ്ടത് ആവശ്യമാണ്.
Each part of the body has a connection with the head. Each of us has to have that connection with
the എല്ലാ ഭാഗങ്ങളും തലയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെ പോലെ ഇരിക്കുന്ന നാമം നേരിട്ട് കർത്താവുമായിട്ട് ബന്ധത്തിലേക്ക് വരേണ്ടതാണ്.
But we also need a connection with each other, right? That's also part of what God has planned for us in His love.
പക്ഷേ അത് മാത്രം പോരാ, നമ്മളും നമ്മൾ ഓരോരുത്തരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുകയും, അതും ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്.
When I come in Jesus Christ, I have a father, I have a heavenly father, but I also have brothers and sisters around me.
കർത്താവിന്റെ നാമത്തിൽ ഞാൻ വരുമ്പോൾ ദൈവം എന്റെ സ്വർഗസ്ഥനായ പിതാവാണ്, അതുകൂടാതെ സഹോദരി സഹോദരന്മാരിൽ എനിക്കുണ്ട്.
So the picture of a believer, okay, his individual life, coming out of the world and going to Canaan, which is a life of victory over sin, that is the picture from Egypt to Canaan.
ഈജിപ്തിൽ നിന്ന് പുറത്തു വന്ന കനാനിലേക്ക് ഉള്ള യാത്ര ഒരു വിശ്വാസിയുടെ ഒരു ചിത്രമാണ്, നമ്മുടെ ഒരു വ്യക്തി ഇൻഡിവിജ്വലായ ഒരു ചിത്രമാണ്.
But if you look at the believer's life along with others in relation to other people, coming out of false religious systems and coming to the true church, that journey is also, you know, it's also equally important.
മറ്റ് വിശ്വാസികളോടൊപ്പം തെറ്റായ മതപരമായ ക്രിസ്തീയത വിട്ട് ശരിയായ ക്രിസ്തുവിന്റെ സഭയിലേക്ക് യെരുശലേമിലേക്ക് വരിക, അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
So, the books of the Bible that roughly cover these journeys are mentioned here. We can go to the next slide. So, we need to understand, because you may not have heard this so much, you know, the difference between Babylon and Jerusalem. Babylon, you know, as a religious system, it is from man, it is my ideas, my thoughts, through man, my efforts, and to man, for myself.
ബാബിലോൺ എന്ന് പറയുന്നത് മനുഷ്യനിൽ നിന്ന് തുടങ്ങി, അതായത് മനുഷ്യന്റെ ഭാവനകളും എല്ലാം കൊണ്ട് മനുഷ്യനിലൂടെ മനുഷ്യന്റെ സ്വന്തം ശക്തിയിൽ മനുഷ്യന് വേണ്ടി മനുഷ്യന്റെ മാത്രത്തിനായിട്ട് ചെയ്യുന്ന, അതാണ് ബാബിലോണിനെ കുറിച്ചൊക്കെ വാക്കിൽ നമുക്ക് ചിന്തിക്കാവുന്നത്.
And Jerusalem is from God. He taught me, he planted me through God, by his grace, by his strength that he gives me, and for his glory.
നാല് യെരുശലേം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് തുടങ്ങുന്നു. ദൈവം എന്നെ വിളിച്ചു, ദൈവം എന്നെ രക്ഷിച്ചു, ദൈവം എന്നെ നട്ടു, പിന്നെ ദൈവത്തിന്റെ ശക്തിയാൽ, ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി, അതാണ് യെരുശലേം.
So we remember, I hope we all remember the first law of Christianity that we studied.
ഓരോരുത്തരും നമ്മൾ ഒന്നാമത്തെ ആദ്യത്തെ ദിവസം നമ്മൾ പഠിച്ച ആദ്യത്തെ നിയമം, ആദ്യത്തെ പ്രമാണം നിങ്ങൾ ഓരോരുത്തരും ഓർക്കുന്നുണ്ടോ?
സോ ദിസ് ദാറ്റ് നോ ഐ കെൻ നോബഡി ഓൾ ഓഫ് us ഹാവ് ഫോളൻ ഷോർട്ട് ദാറ്റ് ജീസസ് ഈസ് ദി ഓൺലി വൺ ടു നീഡ്.
നമ്മൾ എല്ലാവരും ആ ദൈവത്തെ പോയിരുന്നു, ഒരേ ഒരാൾ യേശുക്രിസ്തുവായിരുന്നു ആ ദൈവത്തെ ഒപ്പം നിന്നത്.
So when you look at both of these systems, you can easily understand that, at least in your mind you can understand that that is false and this is true.
Okay, ഇത് ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ മനസ്സിലെങ്കിലും ഏത് ശരി ഏത് തെറ്റ്, ജെറുസലേമാണ് ശരിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
If you just look at two verses that make it very clear, so this is what Nebuchadnezzar the king said, Daniel 4 verse 30. He was walking in the famous, hanging gardens of Babylon.
ഈ രണ്ട് വചനങ്ങളിൽ നമുക്ക് ആ വ്യത്യാസം തിരിച്ചറിയാൻ പറ്റും. ഡാനിയേലിന്റെ പുസ്തകത്തിന്റെ 4:30 ഒരു സാധന സഹോദര വചനം കുറച്ച്
So soon after he said that, he lost his senses, he went mad.
ഇത് പറഞ്ഞ ശേഷം ഉടനെ തന്നെ തന്റെ ബോധം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു.
Okay. And this is a verse, that just represents Jerusalem. It says, from him, through him, to him are all things. To him be the glory forever.
Roma Laganikande, Koyanama, Mopatiyar, ഇത് യെരുശലേമിനെ കാണിക്കുന്ന ഒരു വചനമാണ്.
So we've understood this, that from him, through his help, I can't make it by myself. It's only by his choosing and his grace. And Jesus is carrying me, and my objective is that his name will be glorified.
നമുക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ, എനിക്ക് ഇത് സാധിക്കുന്നില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. കർത്താവിന്റെ ബലത്താൽ, കർത്താവിന്റെ കൃപയാൽ, കർത്താവിന്റെ നടത്തുന്നു. ഇത് അവന്റെ മാത്രമായിട്ട് വരും.
Okay, so So when we come together as believers, there are two spirits or two ways of thinking, two sets of motivations that can drive us.
നാം ഒരു വിശ്വാസികളായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ രണ്ടു തരത്തിലുള്ള ആത്മാക്കൾ, അല്ലെങ്കിൽ നമ്മുടെ രണ്ടു തരത്തിലുള്ള ഒരു മനോഭാവം നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം.
Babylon is a religious system, but it's also a commercial system. It's a business system.
And Babylon, എന്ന് പറയുന്നത് ഒരു ഒരു വേണമെങ്കിൽ നമുക്കൊരു വ്യവസായിക അല്ലെങ്കിൽ ഒരു കച്ചവട സ്ഥാപനത്തെ കുറിച്ച് നമുക്ക് അതുപോലെ ചിന്തിക്കാം.
The principle of it is, what will I gain? What is the profit? What am I going to gain from myself? What is this in it for me?
എല്ലാ കച്ചവട ചിന്തയും ലക്ഷ്യം ആത്യന്തികമായി എനിക്ക് എന്ത് ലാഭം കിട്ടുന്നു എന്നുള്ളതാണ്.
But in Jerusalem, the spirit is the opposite. It's like, how can I give myself for God's glory? I want to sacrifice myself because God is great. He alone deserves the glory.
എന്നാലോ യെരുശലേമിന്റെ ആത്മാവ് ഇതിന് നേരെ വിപരീതമായിട്ടുള്ളതാണ്. എങ്ങനെയാണ് എനിക്ക് എന്നെ കൂടുതലായി പൂർണ്ണമായി കർത്താവിന് കൊടുക്കുവാൻ സാധിക്കുക? എന്റെ ജീവിതത്തിൽ എന്തെല്ലാം ത്യാഗങ്ങൾ എനിക്ക് ചെയ്യുവാൻ കഴിയും? അതാണ് യെരുശലേമിന്റെ ചിന്താഗതി.
So remember that when we talk about Babylon and Jerusalem, you have to think about yourself. And what am I living for? Because the spirit of Babylon and Jerusalem is, first of all, is found in each person, each of us, not within the church as a whole.
നമ്മളിവിടെ സംസാരിക്കുന്നത് സ്ഥാപനങ്ങളെ പറ്റിയൊക്കെയാണ്. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ഈ സ്പിരിറ്റ് ഓഫ് ബാബിലോണിന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിനെ കുറിച്ചാണ്. ഇത് ഒന്നാമതായിട്ട് ഇത് മനുഷ്യ ഹൃദയത്തിലാണ് ഇത് കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന് നമ്മുടെ ചിന്തകളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.
Anyone who lives after the flesh and lives for himself has the spirit of Babylon, even if he happens to be sitting in the best denomination, that's he's still a part of Babylon.
തന്റെ ജഡത്തിനു വേണ്ടി ജീവിക്കുകയും തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എത്ര നല്ല സഭയിൽ ആണ് ഇരിക്കുന്നതെങ്കിൽ പോലും ആ വ്യക്തി നിശ്ചയമായും ഇപ്പോഴും ബാബിലോണിന്റെ ഭാഗമാണ്. ഇത് ഈ ഒരു വിഷയം നമ്മൾ ആഴത്തിൽ ശോധന ചെയ്യേണ്ട ഒരു വിഷയമാണ്. നിങ്ങളിൽ നിങ്ങൾക്കറിയാം, നിങ്ങളിൽ ഇരിക്കുന്ന പലരും ക്രിസ്തീയമല്ലാത്ത വിവിധ സാഹചര്യങ്ങളിൽ നിന്നും മറ്റു മതങ്ങളിൽ നിന്നും വന്നവരായിരിക്കാം.
There are a few of us who came from other churches. We saw what was going on there and then we realized that this is a good place. The teaching is good, the spirit is different. I want to come here and change there.
ഇവിടെ ഇരിക്കുന്ന മറ്റു പലരും ഒരുപക്ഷെ മറ്റ് ക്രൈസ്തവ ആരാധനകളിൽ നിന്നെല്ലാം വിട്ട് നിങ്ങൾ അവിടെ ഒരു വ്യത്യാസം കണ്ടു, നിങ്ങളത് തിരിച്ചറിയാൻ ദൈവം നിങ്ങൾ സഹായിച്ചു. ഇത് കുറച്ചുകൂടി നല്ല മെച്ചമുള്ള ഒരു വ്യത്യസ്തമായ സത്യമുള്ള ഒരു സഭയാണെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ
വന്നവരായിരിക്കാം.
പക്ഷേ ഒരു ഭൂരിഭാഗം പേരും തന്നെ നിങ്ങൾ ഓരോരുത്തരും ഈ സഭയിൽ ജനിച്ചു വളർന്നതായിരിക്കാം.
So, see, when we've not seen the difference, it's not so easy to value what you have in this life. When we've not seen the difference from other places that call themselves Christians, it's not so easy to value what you have in this world.
അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകിച്ചിവിടെ നിങ്ങൾ വളർന്നു വന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾക്കറിയാം ആ വ്യത്യാസം നിങ്ങൾ നേരിട്ട് കാണാത്തത് കൊണ്ട് എന്താണ് മറ്റു സ്ഥലങ്ങളിൽ ഉള്ളത് എന്ന് നിങ്ങൾ കണ്ട് അനുഭവിക്കാത്തത് കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ കിട്ടുന്നതിനോട് അധികം വില കൽപ്പിക്കുന്നുണ്ടാവില്ല.
You follow God and you will gain things for yourself.
പലയിടത്തും നമ്മൾ കേൾക്കുന്നത് മറ്റു സഭകളിൽ നിങ്ങൾ കർത്താവിനെ പിന്തുടരുന്നു, നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങൾക്ക് കിട്ടും, അങ്ങനെയൊരു ടീച്ചിങ് ആണ് മിക്കടുത്തുമുള്ളത്.
The leaders and the examples that you have are people who are saying, see, I became great and God will make you also great just like that.
ഇങ്ങനെ ബാബിലോണിയ അതുപോലുള്ള സഭകളിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെയുള്ള നേതാക്കന്മാരെല്ലാം നോക്കൂ, ദൈവം എന്നെ ഒരു വലിയ മഹാനാക്കി, നിങ്ങൾ എന്നെ പിന്തുടരുന്നു, നിങ്ങളെയും ദൈവം ഒരു വലിയ മഹാനാക്കും, അങ്ങനെ ഒരു കാഴ്ചപ്പാടാണുള്ളത്.
In the teaching in this church, in the examples in this church, you see that people are there who say, I am nobody, I am nothing, but God is great, you follow him, you love him.
നമുക്കറിയാം നമ്മളിവിടെ ഇരിക്കുന്ന നമ്മുടെ സഭകളിൽ നമ്മുടെ നേതാക്കന്മാരെല്ലാം ഞാനൊരിക്കലും ഒരു മഹാനാണ്, അല്ലെങ്കിൽ ഞാനൊന്നുമല്ല, ദൈവം സർവമാകുന്നു എന്ന് ആ ഒരു നിങ്ങൾക്ക് തിരിച്ചറിയാൻ
കഴിഞ്ഞിട്ടുണ്ടാവാം.
ഈ ത്യാഗത്തിന്റെ ആത്മാവ് എന്റെ ജീവിതം ദൈവത്തിന്റെ മഹത്വത്തിനും മറ്റുള്ളവർക്കുമായി ഞാൻ ആ ത്യാഗത്തിന്റെ ഒരു ആത്മാവാണ് ഇവിടെ ഉള്ളത്.
So yesterday we heard about the fig tree that is planted in the vineyard. Okay, all of us are planted in a particular church.
ഇന്നലെ നമ്മള് അത്തിപ്പഴത്തിന്റെ ഉപമ കേട്ടു. നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തമായ സഭകളിൽ നമ്മൾ ദൈവത്താൽ നടത്തപ്പെട്ടവരാണ്.
As an individual who is planted in a church, I can either have the spirit of Babylon or the spirit of Jerusalem.
നമുക്ക് ഇവിടെയും ഈ ബാബിലോണിന്റെ ആത്മാവോ അല്ലെങ്കിൽ യെരുശലേമിന്റെ ആത്മാവോ കൂടെ ആയിരിക്കാൻ കഴിയും.
So I can either add to what God is doing. Jesus said a verse, you know, if you are not gathering with me, scatter.
കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നോട് കൂടെ ചേരുന്നില്ലെങ്കിൽ നിങ്ങൾ ചിതറി പോകുന്നു എന്ന് പറഞ്ഞു.
I can either add to what God is doing to the building of the church, or I can be there causing confusion. And we'll talk about the difference.
ഒരു പക്ഷെ എനിക്ക് കർത്താവ് ചെയ്യുന്നതിനോടൊപ്പം കൂടിച്ചേരുവാനോ അല്ലെങ്കിൽ ഞാൻ ചിതറി പോകാനുള്ള സാധ്യതയുണ്ട്.
So remember, when we think about Babylon, it's not just the Israelites, you know, something happened to them, it's part of their history. It's not just that. There is a picture for each of us.
ഇതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ അവരുടെ ചരിത്രത്തിൽ ഇസ്രായേലിൽ സംഭവിച്ച് അങ്ങനെ ഒരു പഠനത്തിനുപരിയായി ഈ ഇതിൽ നമ്മൾ ഓരോരുത്തരെയും നമുക്ക് കാണുവാൻ നമുക്ക് കഴിയണം.
So if you think about Abraham is called, he's not just the father of the Jewish people, he's called the father of all those who have faith, because God called him because he was circumcised.
സകല വിശ്വാസികളുടെയും പിതാവായിട്ടാണ് അബ്രഹാമിനെ നമ്മൾ അവിടെ വേദപുസ്തകത്തിൽ കാണുന്നത്.
And what happened to Abraham? The first thing that happened to him when God called him, he went from Babylon, which is Ur of the Chaldeans, which is the same place, it's Babylon. He went up from Babylon and God told him to go to Jerusalem.
ആദ്യമായി നമ്മൾ എന്താണ് കാണുന്നത്? അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ യെരുശലേമിലേക്ക്, താനായിരുന്ന ബാബിലോൺ എന്ന സ്ഥലം വിട്ട് അദ്ദേഹം യെരുശലേമിലേക്ക് യാത്രയായി.
You know that along the way, like many of us, he stopped, he, you know, made mistakes.
നമ്മളെപ്പോലെ ആ യാത്രയിൽ താനും അനേകം തെറ്റുകളെല്ലാം അബദ്ധങ്ങളെല്ലാം ചെയ്തു.
Firstly, he went along with his father and he stopped halfway for some time.
ആദ്യം തന്റെ പിതാവിനോടൊപ്പം അദ്ദേഹം യാത്ര ചെയ്തു, ചില സ്ഥലത്ത് നിർത്തിയപ്പോൾ അവിടെ അല്പസമയം യാത്രയിൽ നിർത്തി.
Then, you know, there was a famine and he went off to Egypt. So he also had to come out of Egypt and come back.
അവിടെ ഒരു ആ യാത്രയിൽ ഒരു ക്ഷാമം ഉണ്ടായപ്പോൾ അബ്രഹാം അവിടെ നിന്ന് ഈജിപ്തിലേക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. അവിടെ നിന്നും വീണ്ടും അബ്രഹാം പുറത്തു വന്നതായിട്ട് നാം വായിക്കുന്നു.
But the end point of his journey, listen to this, the end point of his journey was when God told him to go to Mount Moriah and sacrifice his son Isaac.
ഈ കഥയുടെ അവസാന ഭാഗം എന്ന് പറയുന്നത് മൊറായ പർവ്വതത്തിലേക്ക് പോയി തന്റെ പുത്രനെ അവിടെ യാഗം അർപ്പിക്കുക ദൈവം ആവശ്യപ്പെടുകയാണ്.
സോ that place of sacrifice, Mount Moriah, God wanted to bring him out of Babylon and take him to that place where he was willing to give everything that he had that was precious to him for God.
യാഗത്തിന്റെ ആ സ്ഥാനം മൊറായ പർവ്വതം തനിക്കുള്ള വിലപ്പെട്ടതെല്ലാം, തനിക്ക് സ്വന്തമായിട്ടുള്ളതെല്ലാം യാഗം അർപ്പിക്കാനുള്ള മനോഭാവത്തിന്റെ ആ സ്ഥലത്തേക്കാണ് ദൈവം കൊണ്ടുപോയത്.
So this is the verse that you can look at. There's another verse in Romans also that says the same thing. All those who are of the faith are sons of Abraham.
ഈ വചനങ്ങൾ നമുക്ക് നോക്കാവുന്നതാണ്. ഗലേഷ്യ 3:7 വിശ്വസിക്കുന്നവരാണ് അബ്രഹാമിന്റെ മക്കൾ.
And Genesis 22:2 is where God tells Abraham, take your son, the only son whom you love, go to the land of Moriah on one of the mountains over there which I will tell you, offer him there as a burnt offering.
ദൈവം പറയുന്നു, നിന്റെ പുത്രനെ, നിന്റെ പുത്രനെ എടുത്ത് നീ സ്നേഹിക്കുന്ന നിന്റെ പുത്രനെ ഐശ്വര്യനെ എടുത്തു വന്ന് നീ മൊറയയിലേക്ക് പോവുക, അവിടെ അവനെ യാഗമായി അർപ്പിക്കുക, ഞാൻ നിന്നോട് പറയുന്ന ആ പർവ്വതത്തിൽ അവനെ ഒരു യാഗമായിട്ട് അർപ്പിച്ചു എന്നാണ് ദൈവം അബ്രഹാമിനോട് പറയുന്നത്.
You see that God was working in Abraham's life, you know, step by step, at every step, to bring him to this place where he said, God has said it, I will do it. Everything that is precious to me, I'm willing to give for his name's sake, his glory's sake.
ഓരോ ചൂടുകളായിട്ട് ദൈവം അബ്രഹാമിനെ നയിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും.
And this is the same place. Can you all stand up and stand up for me?
ഇത്രയും കേട്ട കാര്യത്തിൽ നിന്ന് ഒരു ക്ലിക്ക് നമ്മളിപ്പോ ഇവിടെ നടത്താം. ശരിക്കാ നമ്മള് കേൾക്കുന്നത് ഒരു കഥയാണ്, പഴയ അബ്രഹാമിന്റെയും ഒക്കെ ഒരു കഥയാണ്. അതുകൊണ്ട് പക്ഷേ ഇതില് ഈ ഒരു അവസരത്തില് ഈ കഥയെ കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ തുടക്കത്തിന് പറഞ്ഞിട്ട് ഈ യാത്ര, യെരുശലേമിലേക്കുള്ള യാത്ര, നമ്മുടെ ഓരോരുത്തരെയും ഹൃദയത്തിലുള്ള മനോഭാവങ്ങളെ കാണുവാൻ ദൈവം നമ്മളെ സഹായിക്കും. നമ്മൾ എവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്ന് കാണാൻ ദൈവം നമ്മളെ സഹായിക്കും. അതുകൊണ്ട് നിങ്ങൾ അല്പം കുറച്ചുകൂടി ക്ഷമയോടെ ഇത് കേൾക്കുവാൻ ശ്രമിക്കുക.
So this place, Mount Moriah, is the same place that God chose to build his temple to show his glory.
തന്റെ മഹത്വം കാണിക്കാനായിട്ട് ഒരു ദേവാലയം പണിയുവാൻ ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമാണ് ഈ മൊറായ പർവ്വതം.
And this place was, you know, it was the same place that David had bought you know, there's a threshing floor and David bought this land from, so we can look at that verse also.
David vaangiya adhe sthalam thaniyanu idu. One Chronicle Dinavrtaantham 21:24.
Yeah, you can look at, just open up that last verse.
Engalude vedavasam thodana ee vachanam nokku.
How many of you have heard this story before?
ഈ കഥ മുമ്പ് കേട്ടിട്ടുള്ള എല്ലാരും ഒന്ന് കൈ ഉയർത്തണം.
Yeah. So this, there was a place, okay? And the place where God's mercy was shown was where God said, told David, go and offer a burnt offering over there. There was a plague. And then, you know, God showed his mercy. He stopped the plague at this time.
ഒരു ബാധയുണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷെ ദൈവം കരുണ കാണിച്ച് ഈ ബാധ നിർത്തി. എന്നിട്ട് ദാവീദിനോട് ആവശ്യപ്പെട്ട് ഈ ഒരു സ്ഥലത്ത് പോയി ഒരു യാഗം അർപ്പിക്കുകയാണ്.
സോ ദിസ് ഇസ് ടോക്സ് അബൌട്ട് എ ബർണ്ട് ഓഫറിംഗ്, ഓക്കേ? ആൻഡ് യു നോ, ത്രൂ ഔട്ട് ഈവൻ അബ്രഹാം വാസ് ടോൾഡ് ടു ഓഫർ ഹിസ് സൺ ആസ് എ ബർണ്ട് ഓഫറിംഗ്.
ഒരു ഹനനയാഗം അർപ്പിക്കുവാനാണ് ബേൺഡ് ഓഫറിംഗ്. ഇതിനെ കുറിച്ചാണ് ദൈവം പറയുന്നത്. ദഹനയാഗം.
ഓക്കേ, സോ a burnt offering. See, a burnt offering is a picture of us offering our bodies to God. So every part of my body, you know, my eyes, my ears, my tongue, my hands, okay, my legs, every part of my body is yours, God. It belongs to you. I'm offering it to you. That is the point of
it. ദഹനയാഗം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും കണ്ണ്, ചെവി, മൂക്ക്, കാല്, ശരിക്കും സകല അവയവങ്ങളും ദൈവത്തിനായിട്ട് സമർപ്പിക്കുന്ന ഒരു ചിത്രമാണ് ദഹനയാഗത്തിന്റേത്.
I'm sacrificing my own pleasure. I want my eyes to see whatever God wants me to see.
എന്നെ കണ്ണുകളിലൂടെ ഞാൻ കാണുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കാണുവാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് പ്രസാദമുള്ള കാര്യങ്ങളല്ല, ഞാൻ മറിച്ച് ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
In terms of what my tongue speaks, I don't want to speak things that make me happy, that lift me up. I want to speak things that lift up God.
എന്റെ അധരങ്ങൾ ഉപയോഗിച്ച് ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് സന്തോഷം പകരുവാനും അല്ലെങ്കിൽ എന്നെ തന്നെ ഉയർത്തുന്നതുമല്ല, നേരെ മറിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതും ദൈവത്തിനെ ഉയർത്തുന്നതുമായ വചനങ്ങൾ സംസാരിക്കാനും ഞാൻ ആശകൾ എനിക്ക് ഉപയോഗിക്കുന്നു.
This is the first thing that is required for God to, for the, you know, the temple of God to be built and for God's glory to be seen.
ദൈവത്തിന്റെ ദേവാലയത്തിന് നമ്മൾ രൂപപ്പെടുവാൻ ഒന്നാമതായി ചെയ്യേണ്ട കാര്യമാണിത്.
And we see that, you know, God took Abraham, but he also took Isaac. Both Abraham and Isaac were making a sacrifice when they went up on the mountain and Abraham offered Isaac to the Lord.
നമ്മൾ അബ്രഹാമിനെയും ഇസാക്കിനെയും ദൈവം ഉപയോഗിച്ചതായിട്ട് നാം കാണുന്നു.
Isaac was not a small boy, he was a grown up man, and he said, this is what God wants, this is what my father is telling me, I will sacrifice myself.
Isaac oru cheriya balan aayirunnilla, oru alpam valarcha pravicha oru cherpakaranayirunnu, pakshe
maybe
oru 25 vayassokke prayamulla oru cherpakaranayirikkanam. അപ്പോൾ ഐസക്ക് പറയുന്നു, ഇതാണ് ദൈവം പറയുന്നതെങ്കിൽ, എന്റെ പിതാവ് ഇതാണ് എന്നോട് പറയുന്നതെങ്കിൽ ഞാനത് അനുസരിക്കും.
രണ്ടു
പേർ അവർ തീരുമാനിക്കുകയാണ്, ഞാൻ ദൈവത്തിന് വേണ്ടി എനിക്കുള്ളതെല്ലാം ത്യാഗം ചെയ്യാൻ തയ്യാറാണ് എന്ന് സ്ഥിരം സമർപ്പിക്കുകയാണ്.
Jesus talks about the church. He says, where two of you are gathered in my name, I will be in your midst.
കർത്താവ് നമുക്കറിയാം സഭയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, രണ്ടുപേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ നടുവിലുണ്ട് എന്ന് കർത്താവ് പറഞ്ഞു.
This is where God built his church, where both of us are saying, not my will, not your will, but what God, but for God's will, for God's glory, both of us are willing to sacrifice ourselves.
രണ്ടുപേർ കൂടി ചേർന്ന് എന്റെ ഇഷ്ടമല്ല പിതാവെ അവിടുത്തെ ഇഷ്ടം എന്ന് പറഞ്ഞ് യാഗമായിട്ട് സമർപ്പിച്ചു, അങ്ങനെയാണ് സഭ ഉണ്ടാകുന്നത്.
ഓക്കെ, സോ സോ യു കെൻ ജസ്റ്റ് ലുക്ക് അറ്റ് ദ ലെഫ്റ്റ് സൈഡ് ആൻഡ് ദ റൈറ്റ് സൈഡ് and understand the difference between Babylon and Jerusalem.
രണ്ട് വശങ്ങൾ താരതമ്യം ചെയ്ത് യെരുശലേമും ബാബിലോണും തമ്മിലുള്ള വ്യത്യാസം കുറച്ച് കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക.
And the prayer in my heart should be, God, help me to go from the left side to the right side. I'm in such a good church that I really want that, you know, I should be part of what you are doing, what you are building.
നിങ്ങളുടെ സ്ഥാനബോധം നിങ്ങളെ കുറിച്ച് ചിന്തിക്കുക. നിങ്ങള് എന്റെ ഉള്ളിലൊരു ആഗ്രഹമുണ്ടാകട്ടെ, ഈ ഇടതുവശത്ത് നിന്ന് എനിക്ക് എന്റെ ഹൃദയം ഇടതുവശത്താണെങ്കിൽ എനിക്ക് ആ വലതുവശത്തേക്ക് പോകണം എന്നുള്ള ഒരു താല്പര്യവും ആഗ്രഹവും നിങ്ങളെ ഹൃദയത്തിൽ ദൈവം
നൽകട്ടെ. You come to church, you're seeking God's kingdom, but you love the world also. You are trying to do both.
Well, Babylon ennu parayunnathu nammal sabayilokke varunnundu കേരളത്തിലും ഉണ്ട്, പക്ഷേ അതിനോടൊപ്പം തന്നെ ആ ഒരു ലോകത്തോടുള്ള സ്നേഹവും അതിനോടൊപ്പം ഉണ്ട്.
Babylon is a place where you're doing business with God. Okay, I'll, you know, give myself some time, I'll give my talents, but what will you do for me? What will you do in return? That's the spirit.
ബാബിലോണിൽ അതുപോലെ കച്ചവടത്തിന്റെ ആത്മാവ്, ഞാന് കുറച്ച് സമയമൊക്കെ കടന്നു തരാം, കുറച്ച് കഷ്ടങ്ങളൊക്കെ സഹിക്കാം, പക്ഷെ അതിന് പകരമായിട്ട് എനിക്ക് എന്ത് കിട്ടും?
ഓർ ഹലോ യാ ഓർ
അല്ലെങ്കിൽ ഞാൻ എപ്പോഴും എനിക്ക് കിട്ടുന്നതിനെ കുറിച്ച് എന്റെ കിട്ടും എന്റെ കിട്ടും ആ ഒരു ചിന്തയിൽ ആണിരിക്കുന്നത്.
So Babylon is called Babylon the Great. Jerusalem is called Jerusalem the Holy City.
മഹാദിയായ ബാബിലോൺ എന്നാണ് നാം ബാബിലെ കുറിച്ച് വായിക്കുന്നത്. അതുപോലെ പക്ഷേ ജെറുസലേമാണെങ്കിലോ വിശുദ്ധിയുള്ള ജെറുസലേം.
Do I want to be great or do I want to be holy? That's the question.
ഞാനൊരു മഹാനോ അല്ലെങ്കിൽ മഹദിയോ ആകാനാണ് ആഗ്രഹിക്കുന്നത് അതോ ഞാൻ വിശുദ്ധിയിലായിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്.
Babylon, that word Babel means confusion. Okay, there's confusion in Babylon. You should think of all the people running around speaking different languages.
Confusion എന്നാണ് അതിന്റെ അർത്ഥം. ചിന്തിച്ചു നോക്കുക, പല ആളുകൾ പല ഭാഷയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക.
And think about that on one side, think about the day of Pentecost on the other side, where people from different languages all were speaking together and giving praise and glory to God.
നിങ്ങള് ആ ദിവസത്തെ നിങ്ങൾ പെന്തിക്കോസ്റ്റ് ദിവസവുമായി ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുക. വിവിധ ഭാഷകളിലുള്ള ആൾക്കാർ ഒത്തുകൂടി അവരൊന്നിച്ച് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മാറ്റപ്പെടുകയും ചെയ്തു.
Jerusalem is the city of peace. Shalom is the peace. So from confusion, God can bring me to peace. There are only seeking His glory.
സമാധാനത്തിന്റെ ഒരു പട്ടണമാണ് യെരുശലേം. എന്നാലോ ആ കൺഫ്യൂഷനിൽ നിന്ന് സമാധാനത്തിലേക്ക് നമുക്ക് വരണം.
ഓക്കേ, സോ ഇൻ ഓൾ ദീസ് തിങ്സ് ഐ വോണ്ട് ടു പോയിന്റ് ഔട്ട് ദാറ്റ് സോളിറ്ററി സീക്കിംഗ് മൈ ഓൺ, ദാറ്റ് ഇസ് ദ തിങ് ആസ് യങ് പീപ്പിൾ ഐ വോണ്ട് ടു തിങ്ക് അബൌട്ട്.
ഇതിനെല്ലാം നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. ഒറ്റയ്ക്ക് ഏകനായി നിൽക്കുന്ന അതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. എന്റെ മാത്രം അന്വേഷിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഒരു നിൽക്കുന്ന ആ ഒരു ചിത്രം നിങ്ങളുടെ
മനസ്സിലുണ്ടായിരുന്നു.
ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ ചിലരെ കുറിച്ചെല്ലാം എന്റെ ഹൃദയത്തിലുള്ള ഭാരം ഇതാണ്. നിങ്ങൾ സഭയിൽ വരുന്ന പക്ഷെ നിങ്ങൾ വീണ്ടും ആ ഒരു ഒറ്റയ്ക്ക് ആയിരിക്കുന്ന പോലെ ഒരു ഭാരം എന്റെ ഹൃദയത്തിലുണ്ട്. ഇത് ദൈവഹിതമല്ല.
He wants us to talk to each other, help each other to run this way.
ദൈവം നമുക്കൊരു കുടുംബം സഭയെ നമുക്ക് തന്നിരിക്കുന്നു. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുവാനും മനസ്സിലാക്കുവാനും ആണ് ദൈവം
ചെയ്തിരിക്കുന്നത്.
നിങ്ങളൊരു പക്ഷേ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ തന്നെ വളരെ കഷ്ടത്തിലാണ്, പിന്നെ എങ്ങനെയാണ് എനിക്ക് മറ്റൊരാളെ സഹായിക്കാൻ കഴിയുക.
All of us have sinned and fallen short of the glory.
നമ്മള് എല്ലാവരും തന്നെ പാപം ചെയ്ത് ദൈവത്തെജസ് നഷ്ടപ്പെടുത്തിയവരാണ്.
We can all encourage each other to follow the Jesus.
നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കർത്താവിനെ പിന്തുടരുവാൻ അങ്ങനെ ഒരു ഉത്സാഹിപ്പിക്കാൻ സാധിക്കും.
If you need help, ask for help. Talk to somebody. Somebody who you can trust.
നിങ്ങൾക്ക് സഹായം ആവശ്യമാണ് നിങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾ ദയവ് ചെയ്ത് മറ്റുള്ളവരോട് ചോദിക്കുക. ആരോടെങ്കിലും നിങ്ങൾ സഹായം ചോദിക്കുക.
Your reputation, you may not want to open up, you know, to anybody, but allow Jesus to help you.
അവിടെ നമ്മുടെ പേരൊക്കെ നമ്മൾ സ്വീകരിക്കുക, നമ്മുടെ സ്ഥാനമൊക്കെ അല്പം താഴ്ത്തേക്ക് വന്നെന്ന് വരാം. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാതെ കർത്താവിനോട് നമ്മളെ സഹായിക്കാൻ താഴുവാൻ ദൈവത്തിന്റെ സഹായം നമ്മൾ ചോദിക്കുക.
The love of God is able to cover a multitude of sins.
ദൈവസ്നേഹം അനേകം പാപങ്ങളെ കവർ ചെയ്യാൻ അല്ലെങ്കിൽ മൂടുവാൻ മതിയായതാണ്.
Many of you, I would encourage you to seek help from each other and seek to help each other, seek to encourage each other, pray for each other.
നിങ്ങളെ പലരോടും ഞാൻ പറയട്ടെ, നിങ്ങൾ അങ്ങോട്ടും അന്യോന്യം ഉത്സാഹിപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനും ശ്രമിക്കുക.
നിങ്ങളെ
തന്നെ നിങ്ങൾ സഭയ്ക്കായിട്ട് സമർപ്പിക്കുക.
You just go ahead and look at all the universes. So I just want to point out that when we talk about Babylon, it talks about, you know, wine, okay? Everybody rushing around in drunkenness. The whole world is gone mad, okay? Because they have drunk of this wine. But God tells us that there is something better that we can have. He says, do not get drunk with wine. Okay, so that is dissipation. Dissipation is like confusion, wasting your life.
വൈനിനെ കുറിച്ച് വായിക്കുന്നു. പക്ഷെ നമുക്ക് വീഞ്ഞിലും മെച്ചമായ അതിനേക്കാൾ നല്ലതായ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നു.
And this verse that we heard yesterday from Corrie Ten Boom, His love is poured out in our hearts through the Holy Spirit.
ഇന്നലെ കോറി ടെൻ ബൂമിന്റെ വീഡിയോ നമ്മൾ കണ്ടപ്പോൾ നമ്മൾ കേട്ട ഈ വചനം റോമാലേഖനത്തിന്റെ 5:5, ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനാൽ തിരിയപ്പെട്ടിരിക്കുന്നതാണ് ഈ വചനം.
When we give ourselves as a burnt offering, God will send His fire from above, not such an offering, fill us with His Holy Spirit.
നിങ്ങളെ തന്നെ ഒരു ദഹനയാഗമായി, നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും നിങ്ങൾ ദഹനയാഗമായി ദൈവത്തിന് അർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ അന്ന് നിറയും.
It's not complicated. Okay, if you don't remember anything else I said, just say, I want to give myself to God so that He can fill me with the Holy Spirit so that He can bless those around me.
നിങ്ങൾ ഇതുവരെ കേട്ട ഒരു ഒരു കാര്യം പോലും നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ കാരണമില്ല. ഈ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവത്തിനായിട്ട് സമർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന അഗ്നി നിങ്ങളുടെ മേൽ വരും. രണ്ട് വചനങ്ങളും ഒരു ഒരു കഥയും കൂടെ.
Let me just say, we all know John 3:16, right? God so loved the world that He gave His Son, whosoever believes in Him should not perish.
John 3:16 നമുക്ക് എല്ലാവർക്കും അറിയാം.
But we should also know 1 John 3:16.
1 John 3:16 കൂടെ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം.
Because God loved us, He gave His life for us. We also should lay down our lives for the brethren.
ദൈവം നമ്മളെ സ്നേഹിച്ചതുകൊണ്ട് നമ്മളും നമ്മുടെ ജീവൻ സഹോദരന്മാർക്ക് വേണ്ടി സമർപ്പിക്കേണ്ടതാണ്. മലയാളം ഒരു വചനമാണെങ്കിലും എഴുന്നേറ്റ് നിന്ന് അവർക്ക് വായിക്കാം. പത്രോസിന്റെ കഥയെ കുറിച്ച് നിങ്ങൾക്കറിയാം.
മൂന്ന് പ്രാവശ്യം
പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞു.
മൂന്ന്
പ്രാവശ്യം കർത്താവ് പത്രോസിനോട് ആവശ്യപ്പെട്ടു, നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുവോ.
Peter had fallen, he had failed, but Jesus lifted him up. Jesus filled his boat with fish.
Peter, namukariyam, pinvatham vannu, Peter parajayapettu, pakshe thiravu karthavu Patrosine uyarthi, Patrosine vallathil veendum malsam kooda nadachu.
Jesus took him from 0% of his sister.
0% ninnu 100% karthavu Patrosine maati.
And then Jesus said, okay, if you love me, what should you do? That is Jesus said.
എന്താണ് കർത്താവ് പറഞ്ഞത്? നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് കർത്താവ് പറഞ്ഞത്? ചോദ്യമാണ്. എന്നെ സ്നേഹിക്കുന്നതെങ്കിൽ എന്റെ കൽപ്പന അല്ല ഈ അവസരത്തിൽ എന്താണ് പവർ. എന്റെ ആടിനെ സ്നേഹിക്കുന്നതെന്നാണ് കർത്താവ് പറഞ്ഞത്.
ഇത്
നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്.
Whatever struggles you are going through, whatever struggles you have gone through, there is some other brother in the church that you can encourage.
നിങ്ങളെ എത്ര തന്നെ കഷ്ടതകൾ കൂടി കടന്നു പോയാലും നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുന്ന ഒരു സഹോദര സഹോദരിയെങ്കിലും സഭയിലുണ്ട്.
There are some children, if you know, you're 17 years old, big boy, if you just smile at them, they will be
able to. പതിനേഴ് വയസ്സുള്ള നിങ്ങൾ ഒരു ചെറുപ്പക്കാരൻ നിങ്ങൾ സഭയിലെ ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കി നിങ്ങൾ ഒന്ന് ചിരിച്ചാൽ ഒരു പക്ഷേ ആ കുഞ്ഞിനൊത്തിരി സന്തോഷം ഉണ്ടാവുമായിരിക്കാം.
This is what it means to be filled with the love of God, to be filled with the Holy Spirit.
ഇതല്ലേ പരിശുദ്ധാത്മാവിനെ അറിയുക എന്ന് പറയുന്നത്.
Even when I've fallen, even when I just denied the Lord, Jesus is telling me, okay, now turn my life.
നമ്മൾ വീണു പാപം ചെയ്തു പിന്മാറ്റം വന്നുവെങ്കിലും നമ്മൾ തിരിച്ച സ്നേഹത്തിലേക്ക് വരുമ്പോൾ കർത്താവ് നമ്മളോട് പറയുന്നു, എന്റെ ആടുകളെ നോക്കുകയും
Don't be alone. There's no good reason for you to be alone.
നിങ്ങൾ ഒറ്റയ്ക്ക് ആയിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല.
Yeah. All of us, you know, have sinned and fallen short of the glory of God. But all of us can get sanctified.
നമ്മൾ എല്ലാവരും തന്നെ ദൈവത്തെ നഷ്ടപ്പെടുത്തി, പക്ഷെ നമുക്ക് വീണ്ടും കർത്താവിലേക്ക് വരാം.
So, you don't just think about myself, I'm going to get rich. No, it's not like that. That is not God's will.
വിജയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം ഇങ്ങനെ ചിന്തിക്കരുത്, എനിക്ക് വിജയം ലഭിക്കാൻ പോകുന്നു, അതല്ല ദൈവഹിതം, അതല്ല നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത്.
Let God's name be glorified. Let's have a pure bride for Jesus. You can go back to that perspective. Yeah. Let's have prepared, not just me, but all of us can be a pure bride for Jesus.
നമ്മളെ തന്നെ വിശുദ്ധിയിൽ ഒരു വധുവായി ഒരുങ്ങുന്ന പോലെ നമുക്ക് കർത്താവിനെ വേണ്ടി ഒരുങ്ങാം.